മാതൃഭൂമി ദിനപത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് ശ്രീ എൻ അശോകൻ, ദീപിക ദിനപത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ജോർജ് കള്ളിവയലിൽ, കലാകൌമുദിയുടെ ഡൽഹിയിലെ റെസിഡന്റ് എഡിറ്റർ ശ്രീ ശരത് ലാൽ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി SBS മലയാളത്തിന്റെ സ്റ്റുഡിയോയിലുള്ളത്. മൂന്ന് പേർക്കും സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ എൻ അശോകൻ, നിങ്ങൾ മൂന്ന് പേരും ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇവിടത്തെ വികസനവും പ്രകൃതി സംരക്ഷണവുമെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ സമയം കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ ഒരുപാട് ആശങ്കകളും പ്രക്ഷോഭങ്ങളും നടക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഈ വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും ആശങ്കകളുമെല്ലാം എത്രത്തോളം പ്രസക്തമായാണ് താങ്കൾക്ക് തോന്നുന്നത്?
കേരളത്തിൽ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒരുപോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഏതൊരു പ്രശ്നമായാലും ശരി, വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും അതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ മാധ്യമ ചർച്ചകളും അതുപോലെ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ പ്രക്ഷോഭവും ബഹളങ്ങളും ഒക്കെ ആയിട്ട് പരിണമിക്കുന്നതാണ് അടുത്ത കാലത്തായി കാണുന്നത്. അനാവശ്യമായുള്ള ഒരു ആശങ്കയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. പരിസ്ഥിതി നിലനിർത്തേണ്ട, പരിസ്ഥിതി ലോലമായ കേരളത്തിൽ പരിസ്ഥിതി നിലനിർത്തുന്നതിന് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമായ കാര്യമാണ്. ഇത് കൂടുതൽ പരിശോധിക്കേണ്ടതും വിശദീകരിക്കപ്പെടേണ്ടതും ആയിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായ ബഹളങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം.
ശ്രീ ജോർജ് കള്ളിവയൽ, വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ മധ്യകേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ഒരാൾ കൂടിയാണ്, പരിസ്ഥിതി ദുർബലം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ആൾ കൂടിയാണ്. ശ്രീ അശോകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായതിന്റെ പേരിലല്ലേ ഇപ്പോഴത്തെ സമരം? അങ്ങനെ വിലയിരുത്താൻ കഴിയില്ലേ?
ശ്രീ എന്റെ സുഹൃത്ത് ശ്രീ അശോകേട്ടൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ ശരിവെക്കുകയാണ്. കേരളത്തിൽ ഈ പലപ്പോഴും ആവശ്യത്തിന് ഇതേക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെങ്കിൽ എന്താണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്, അതിലെ പ്രശ്നങ്ങൾ എന്താണ്, അതിലെ അനുകൂലമായ ഘടകങ്ങൾ എന്താണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എന്താണ്, അതിന് ഒരു ശരിയായ ഒരു രൂപം ഇന്ന് വരെ സർക്കാരോ രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കളോ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അതാണ് അതിന് ബോധ്യപ്പെടുത്താനുള്ള കടമ, അവരെ ബോധവൽക്കരിക്കാനുള്ള ചുമതല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇപ്പോഴും അതും ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ രാഷ്ട്രീയം പറയുകയാണ്. രണ്ട് ഭാഗത്തൊരു പക്ഷേ തെറ്റുകളുണ്ടാകും, പക്ഷേ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം പരിസ്ഥിതി ആർക്ക് വേണ്ടിയാണ്? അവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന, മുന്നോട്ടുള്ള അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഈ രാജ്യത്ത് കുറേ ബിസിനസ്സുകാരും കുറേ കൊള്ളക്കാരും അല്ലെ റിയൽ എസ്റ്റേറ്റുകാരും വലിയ കച്ചവടക്കാരും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കും. അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, പരിസ്ഥിതിയിലെ പോലും പ്രശ്നമല്ല. അവരുടെ പാവപ്പെട്ട കർഷകന്റെ പുറത്തോട്ട് എല്ലാവരും കുതിര കയറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് തീരദേശ മേഖലകളിലെ പാവങ്ങളുടെ കാര്യമെടുത്താലും നമ്മുടെ കായൽ പ്രദേശങ്ങൾ എടുത്താലും അത് മലയോര കർഷകർ, അവരാണ് ഭൂമിയിൽ മല്ലിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് രാജ്യ താല്പര്യത്തിന്റെ സംരക്ഷണം കൂടിയാണ്.
ശ്രീ ജോർജ് കള്ളിവയൽ, അതിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം കർഷകന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണോ, അല്ലെങ്കിൽ പലപ്പോഴും റിപ്പോർട്ടുകളും ആരോപണങ്ങളും വരുന്നത് പോലെ അത് കുറച്ചുകൂടി വൻകിടക്കാരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാറുന്നുണ്ടോ?
ദിജു കേരളത്തിൽ ഇത്രകാലം റിപ്പോർട്ടിങ്ങിലെ പല രംഗത്ത് നിന്ന ആളാണ്. ദിജുവിനറിയാം കർഷകര് അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തവരാണെന്ന് കരുതരുത്. കേരളത്തിലെ കർഷകർ മണ്ണന്മാരല്ല. അവർക്ക് ഒരു റിപ്പോർട്ട് വായിക്കാൻ അറിയാമല്ലാത്തവരാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. അവർ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതിൽ കൂടെ, ഞാനിപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ മനസ്സിലാക്കി, ഞാനൊരു പത്രപ്രവർത്തകൻ എന്നുള്ള നാളിൽ കണ്ടതിനേക്കാൾ ഏറെ മനസ്സിലാക്കിയ കർഷകരെ ഞാൻ കാണാൻ കഴിഞ്ഞു. കാരണം അവർ ഇതേക്കുറിച്ച് ഇതിൻ്റെ വെബ്സൈറ്റുകളിൽ പോയി പഠിച്ച കർഷകരുണ്ട്, എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന് അവരുടെ താല്പര്യമുണ്ട്. ഇവർ ഒഴുക്കിനൊത്തു നിൽക്കുകയാണ്. പരിസ്ഥിതിവാദം പറഞ്ഞാൽ ഇവിടെ വോട്ട് കിട്ടുമെന്ന് തോന്നുന്ന ഒരു വിഭാഗമുണ്ട്. പരിസ്ഥിതിക്ക് പൂർണ്ണമായി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് മനുഷ്യനെ അവനെ അനാവശ്യമായി നിയന്ത്രിച്ചുകൊണ്ട് ആകരുത്. ഇവിടെയൊക്കെ ഇപ്പം ഓസ്ട്രേലിയയിൽ നല്ല ഹൈവേ വരണം, നല്ല ബിൽഡിംഗ് വരണം, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വരണം, അപ്പം പരിസ്ഥിതി ലോലമാകുമെന്നും പറഞ്ഞ് ഒരു റോഡ് പോലും വെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതിയല്ല. നമ്മുടെ ആവശ്യത്തിന് നിയന്ത്രിക്കാനും അതേസമയം ആ പരിസ്ഥിതി സംരക്ഷിക്കാനും കഴിയണം. അതായത് 10 മരം വെട്ടിയാൽ 100 മരം വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാവണം. അല്ലാതെ ഈ രാജ്യത്തെ
ആ പോയിന്റ് ചർച്ചയിലേക്ക് വരാൻ തോന്നുന്നു. ശ്രീ ശരത് ലാൽ, എന്തായാലും താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പത്രം ഈ ഒരു മേഖലയിലല്ല കൂടുതലായി ഉള്ളത്, അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി തീരദേശ മേഖലയിൽ കൂടുതൽ പ്രാധാന്യമുള്ളൊരു പത്രമാണ്. താങ്കൾക്ക് മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ് ഇതേക്കുറിച്ച് തോന്നുന്നത്? ഇത് കർഷകരുടെ താല്പര്യത്തിന് വേണ്ടി അവർ തന്നെ നടത്തുന്ന ഒരു സമരമാണോ, അല്ലെങ്കിൽ ശ്രീ അശോകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വലിയ പിന്നിൽ പലരും പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു സമരമായി തോന്നുന്നുണ്ടോ?
കേരളത്തിലെ ഒരു സാമ്പത്തിക അല്ലെ ഗ്രോത്ത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വരുന്ന ക്വാറി കല്ലുകൾ വരുന്നത് ഈ മലയോര മേഖലയിൽ നിന്നാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യം ഇഫക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഈ ക്വാറി ഉടമകളാണ്. കാരണം 600 കോടി രൂപയാണ് ടാക്സബിൾ ആയി കണക്ക് ക്വാറിയുടേത്. കഴിഞ്ഞ വർഷം ബജറ്റിൽ നമ്മളെ വരുമാനത്തിൽ ക്വാറി ഉടമകൾ കൊടുത്ത ടാക്സ് എന്ന് പറഞ്ഞാൽ 600 കോടി രൂപയോളം വരും. ഇത് വരുന്നത് വയനാട് ഇടുക്കി ജില്ലകളിൽ നിന്നാണ്. പിന്നെ മണ്ണ്, ഇപ്പം പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് മണ്ണ്. കുന്നുകൾ ഇടിച്ചു കയറ്റി മണ്ണുകൾ സമതലങ്ങളെത്തിക്കുക. ഈ ഇതുപോലെ പല ലോബികളും ഈ സമരത്തിനെ അവരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കർഷകന്റെ സമരവും കർഷകന്റെ ആശങ്കകളും മാറ്റണം. അത് എൻ അശോകൻ പറഞ്ഞ ഞാൻ യോജിക്കുകയാണ്. കാരണം ആശങ്കകൾ മാറ്റുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തെവിടെയുമില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. 80 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് മൂന്നാറിലെത്താം. അതേസമയം ഡൽഹിയിൽ നിന്ന് സിംലയിലെത്തണമെങ്കിൽ നിങ്ങൾ 600 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കുറഞ്ഞ ഡിസ്റ്റൻസിൽ കായലും വെന്നീസും ആലപ്പുഴ വെന്നീസും പിന്നെ വയനാടും ഇടുക്കിയും മൂന്നാറുമുള്ള ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ഒരു വലിയ ഒരു ചിത്രമായിട്ട് കേരളത്തിൽ വാണിജ്യമായി വികസിക്കുവാൻ കഴിയുള്ളൂ. ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത്, കർഷകനും ചിന്തിക്കേണ്ടത്, നിങ്ങളെ പച്ചപ്പില്ലെങ്കിൽ, കർഷകൻ മഴയില്ലെങ്കിൽ കർഷകൻ താഴോട്ടിറങ്ങണം. കാടില്ലെങ്കിൽ ഏലം വളരില്ല, മഴയില്ലെങ്കിൽ നല്ല റബ്ബർ ലഭിക്കില്ല. ഇതൊന്നും ആലോചിക്കാതെ കർഷകനെ വ്യാജമായ പ്രചരണങ്ങളിൽ കുടുക്കി മുതലെടുപ്പിനുള്ള രാഷ്ട്രീയ ശ്രമവും കൂടി തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഘട്ടത്തിൽ ഇതിന്റെ പിന്നിലുണ്ട്.
കർഷകർക്ക് അവിടെ ജീവിക്കണമെങ്കിൽ ഈ പരിസ്ഥിതി ഇതുപോലെ തന്നെ ഉണ്ടായേ പറ്റൂ. താങ്കൾ നേരത്തെ ഓസ്ട്രേലിയയിലെ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഓസ്ട്രേലിയയിൽ റോഡ് വേണമെന്ന പേരിൽ പരിസ്ഥിതിയുടെ പേരിൽ റോഡ് നമുക്ക് തടയാൻ പറ്റില്ല. ആ അവസ്ഥയല്ല കേരളത്തിലുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി വേറെ രീതിയിലാണ്, ലോകത്ത് മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള പരിസ്ഥിതിയാണ്. അവിടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ തന്നെയല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക?
തീർച്ചയായിട്ടും ഞാൻ ഈ പക്ഷേ ശരത്ത് പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് വിയോജിക്കുകയാണ്. കർഷകരാണ് ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും പ്രകൃതി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ അവിടുത്തെ വ്യവസായികളോ കള്ളപ്പണക്കാരോ കൊള്ളപ്പലിശക്കാരോ അല്ല ഇവിടുത്തെ കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷിക്കുന്ന, അല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ ബിസിനസ് ലോബിയോ. ഇവിടെ ക്വാറികളുടെ കാര്യം പറഞ്ഞു. ക്വാറികൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലോറികൾക്ക് വരാൻ സൗകര്യമുള്ള, ഇത് കടത്തിക്കൊണ്ട് പോകാൻ സൗകര്യമുള്ള പെരുമ്പാവൂര്, എറണാകുളം, കോട്ടയം ജില്ലകളിലെ വികസിത മേഖലകളിലാണ് ക്വാറികൾ. അല്ലാതെ ഏതെങ്കിലും 100 കിടക്കുന്ന അല്ലെങ്കിൽ മലയോര ഹൈവേയിൽ മലയോര ഹൈറേഞ്ചിലെ ഏറ്റവും ഉൾപ്രദേശങ്ങളിലല്ല കാറുകൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എനിക്ക് ആ പ്രദേശങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ ഒരു മരം വെട്ടാൻ, എൻ്റെ പിതാവ് ഒരു മരം വെട്ടാൻ അനുവദിക്കില്ല. കർഷകരാണ് ഇന്ന് ഈ ഈ രാജ്യത്തെ, കേരളത്തിലെ ഈ നമ്മുടെ പ്രകൃതി ഇപ്പം സംരക്ഷിക്കുന്നത്. മുമ്പ് കാലത്ത് നമുക്കറിയാം കുറച്ച് പ്രകൃതി, അത് അറിവില്ലായ്മ കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കർഷകർ ചെയ്തതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് ചെയ്തത് ദ്രോഹം.
അത് തന്നെയാണ് പ്രധാന പ്രശ്നം. കർഷകരുടെ മറവിൽ മറ്റുള്ളവർ ചെയ്യുകയും കർഷകർ സമരം നടത്തുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി മറ്റുള്ളവർ മാറുകയും ചെയ്യുന്നു.
വ്യക്തമായ ഉത്തരവ് എനിക്കുണ്ട്. കാരണം കർഷകരുടെ മറവിലാണെന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കാരണം അവർക്കവിടെ ഇവരുടെ ഒരു അനക്കവും ഉണ്ടാകാതെ, ഇവർ ഒരു കാലത്തും വളർച്ച പ്രാപിക്കാതെ ഇരുന്നാൽ മാത്രമേ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക്, അല്ല കർഷകരല്ലാത്തവർക്ക്, അവർ കച്ചവടം ചെയ്യുന്നവരായിക്കോട്ടെ, വ്യവസായികളായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അവരാണ് ബിസിനസ് രാഷ്ട്രീയ നേതൃത്വത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. കാരണം പണം അവരുടെ കയ്യിലാണ്, കർഷകർ ഭാവങ്ങൾ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഈ കർഷകരെ ചൂഷണം ചെയ്യാനുള്ള ഏതൊരു പദ്ധതിക്കും പ്രകൃതി സംരക്ഷണത്തിന്റെ മറവിലക്കും. യഥാർത്ഥത്തിൽ പ്രകൃതി ഇവിടെ സംരക്ഷിക്കുന്നത് കർഷകർ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ചിരിക്കും. മുൻകാലങ്ങളിൽ നിന്ന് വലിയ വ്യത്യസ്തമായി പ്രകൃതി സ്നേഹം അത്രയേറെ സജീവമാണ് ഞങ്ങളുടെ മേഖലകളിലെ, കാർഷിക മേഖലകൾ.
ശ്രീ എൻ അശോകൻ, ശ്രീ ജോർജ് കള്ളിവേൽ പറഞ്ഞതുപോലെ കർഷകർ നടത്തുന്ന സമരം പൂർണ്ണമായ ന്യായവും, അവർ പ്രകൃതി സംരക്ഷിക്കുന്നു. പക്ഷേ മറ്റാരൊക്കെയോ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ കർഷകരുടെ ആനുകൂല്യങ്ങൾ അതിന്റെ പേരിൽ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള സമരം ശരിയാണ് എന്ന് പൂർണ്ണമായി അദ്ദേഹം നിലപാടെടുക്കുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു?
ഇതിൽ കർഷകരും മറ്റ് വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ക്ലാഷ് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർഷകരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. കർഷകരെ പോലെ തന്നെ കാർഷിക വൃത്തി കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി ഉണ്ടാവണം. പക്ഷേ അങ്ങനെ നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലോ, അല്ലെങ്കിൽ നഗരങ്ങളും മലയോര പ്രദേശങ്ങളും തമ്മിലോ, കർഷകരും മറ്റുള്ളവരും തമ്മിലോ ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷം ഇതിനകത്ത് ഉൽപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം പശ്ചിമഘട്ടം സംരക്ഷിക്കണം. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം കേരളത്തിൻ്റെ സംരക്ഷണം കൂടിയാണ്. നമ്മളെ പരിസ്ഥിതിയെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പരിസ്ഥിതി ഇനിയും നമുക്ക് ദുർബലപ്പെടുത്താൻ സാധിക്കില്ല. അത്രയും ദുർബലമായിട്ടുണ്ട്.
അവിടുത്തെ കർഷകരെ ഒരു തരത്തിലും ബാധിക്കാതെ എങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയും തങ്ങൾക്ക് എന്നാണ് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നത് കൃഷി പ്രവൃത്തി നടത്തുന്നതിന് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷി അവർക്ക് നടത്താം, പക്ഷേ അവിടെ മണ്ണ് നീക്കലും കല്ല് നീക്കലും ഒക്കെ നടക്കുന്നത് ലാൻഡ് സ്ലൈഡ് കൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകുന്ന രാജ്യമാണ് കേരളം. പലപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാറുണ്ട് അവിടെ. ഇതൊക്കെ നമ്മളെ ഒന്നിച്ച് നമ്മളുടെ പരിസ്ഥിതി അലങ്കോലപ്പെടുത്തുന്ന സംഗതികളാണ്. പിന്നെ ആസ്ട്രേലിയയും കേരളവും തമ്മിൽ ഒരു താരതമ്യമില്ല. ആസ്ട്രേലിയ വെരി വാസ്റ്റ് ലാൻഡ്, ഇനിയും എത്രയോ ടാപ്പ് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ള ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ ആളുകൾ തയ്യാറില്ല. ഒരു റോഡ് ഉണ്ടാക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല. അത്രയും ഒരു ഭൂമിയുടെ കാര്യത്തിൽ നമുക്ക്
തീർച്ചയായും അത് പറയുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലൂടെ റോഡ് ഉണ്ടാക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല, അതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ ആറന്മുളയിൽ പുതിയൊരു വിമാനത്താവളം വരികയാണ്. പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആ പുതിയ വിമാനത്താവളത്തിന് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടെന്ന് പല ആരോപണമുണ്ടായിട്ടും അനുമതി കൊടുക്കുകയും ചെയ്യുന്നു. അതിലൊരു ഇരട്ടത്താപ്പ് കാണാനില്ലേ? അങ്ങനെ ഒരു വിമാനത്താവളത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് ആറന്മുളയിൽ?
വാസ്തവത്തിൽ അനാവശ്യമാണ് കേരളത്തിൽ ഇനിയും ഒരു വിമാനത്താവളം. ഓൾറെഡി നമുക്ക് 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. കൂടാതെ മറ്റൊരു വിമാനത്താവളം കൂടി വരുന്നു കണ്ണൂരിൽ. വാസ്തവത്തിൽ കണ്ണൂരും അനാവശ്യമാണ്. പക്ഷേ കണ്ണൂർ കുറച്ചും കൂടെ മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആറന്മുളയിൽ ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു വിമാനത്താവളത്തിന്റെ കാര്യം, പിന്നെ നമ്മളവിടെ റോഡ് ഉണ്ടാക്കാൻ 40 മീറ്റർ എന്ന് പറയുമ്പോൾ വലിയൊരു ഗവൺമെന്റ് തന്നെ അവിടെ നാഷണലെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനത്തെ ഗവൺമെന്റ് തന്നെ ആറന്മുള വിമാനത്താവളം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു പറയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത്.
ശ്രീ ജോർജ് കള്ളിവേൽ, താങ്കൾക്ക് എന്താണ്, താങ്കൾ എന്തായാലും മധ്യകേരളത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ഒരാളെന്ന് വേണമെങ്കിൽ ചർച്ചയിൽ പറയാം, എന്താണ് തോന്നുന്നത്?
ഞാൻ ഇത്തരം കാര്യങ്ങളിൽ സമതിത്വതയോടുകൂടി അല്ലെ സന്തുലിതമായ ഒരു സമീപനം സ്വീകരിക്കണം. കേരളത്തിലെ റോഡ് 45 മീറ്റർ അനുവദിക്കാതിരുന്നത് വഴി ഇവിടെ ഉണ്ടായത് ജനങ്ങളെ സംരക്ഷിക്കാനാണ്, പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ. യഥാർത്ഥത്തിൽ ഇത് പരിസ്ഥിതിയെ കൂടുതൽ ദ്രോഹിക്കുകയായിരുന്നു. കാരണം വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാതായി. 6 മണിക്കൂർ എഞ്ചിൻ കത്തേണ്ടതിന് പകരം 20 മണിക്കൂർ എഞ്ചിൻ കത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതായത് വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നതനുസരിച്ച് റോഡുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല, പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 15 മീറ്റർ പരിസ്ഥിതി സംരക്ഷിക്കാനെന്ന പേരിൽ റോഡിൻ്റെ വീതി കൂട്ടാത്തത് വഴി, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകാതെ, ജനങ്ങൾ എത്രയുണ്ടോ അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്, അത് തടസ്സപ്പെടുത്തുന്ന വഴി കൂടുതൽ ജനവിരുദ്ധമാവുകയാണ്, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമാവുകയാണ്. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്, മരങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് മരങ്ങളും പ്രകൃതിയുമാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് വിശ്വാസമുള്ളവരാണ്. അപ്പം അത്തരം ആളുകൾ പോലും നമ്മൾ, പക്ഷേ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വികസനത്തിനെതിരാകരുത്. കാരണം വികസനം, പണ്ട് ഇവിടെ കലപ്പ വന്ന തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ വന്ന തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ അതേ ആളുകൾ തിരുത്തേണ്ടി വന്നു. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമാനയാത്രക്കാരുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. അവർക്കുള്ള ഒരു അവകാശമുണ്ട് അവരുടെ പ്രദേശത്ത് എന്നിറങ്ങാനുള്ള, അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്കൊരു വിശേഷമുണ്ട്. നമ്മൾ അല്ല തമിഴ്നാട്ടിലിരിക്കുന്നവരാണ് അല്ല കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഇരിക്കുന്നവരല്ല എറണാകുളത്ത് വിമാനത്താവളം വന്നു തിരുവനന്തപുരത്ത് വിമാനത്താവളം വന്നു അതുകൊണ്ട് നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെയുള്ള ജനങ്ങൾക്കും അതിനകത്ത് അവകാശമുണ്ട്. അപ്പം അവരുടെ അവകാശം നമ്മൾ ഖനിച്ചുകൊണ്ടാവരുത്, അത് അതിനെതിരെ നിന്നുകൊണ്ടാവരുത്. അതേസമയം അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ, ഇപ്പം ഗാഡ്ഗിൽ കമ്മിറ്റിയെ സംബന്ധിച്ച് കസ്തൂരി രംഗൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇതിലൊന്നും ഒരു ശാസ്ത്രീയമായ പഠനമല്ല നടക്കുന്നത്. ഒരാളെ വെച്ചിട്ട് അയാൾക്ക് തോന്നുന്ന എഴുതി വെക്കുക, ഇതാണോ ശരിയെന്ന് അവിടെയുള്ള കർഷകരുടെ ഇടയിൽ പോലും വന്ന് ചർച്ച നടത്തിയിട്ടില്ല. പേരിന് മാത്രം ചർച്ച നടത്തിയിട്ട് കർഷകരുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞു. ഇതേ പ്രശ്നം തന്നെയാണ് പത്തനംതിട്ടയിലുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാടമാണ്. 1000 ഏക്കർ പാടത്ത് കൃഷിയില്ലാതായിട്ട് 10 വർഷത്തിൽ കൂടുതലായി. അവിടെയൊന്നും എന്തുകൊണ്ട് കൃഷി ചെയ്യിക്കാനായിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നില്ല എങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ വരത്തില്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയോടോ കർഷകനോടോ പ്രകൃതിയോടോ ഉള്ള സ്നേഹമല്ല, യഥാർത്ഥത്തിൽ ഇതിനകത്തൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്തൊക്കെ. അതേസമയം ഈ വിമാനത്താവളത്തിന് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകളോടും എനിക്ക് യോജിപ്പില്ല. കാരണം ഇവിടെയും ഉണ്ടൊരു വ്യവസായ ലോബി, അല്ലെങ്കിൽ ഒരു പണക്കാരുടെ ലോബി. ആ ലോബിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ തീരുമാനങ്ങളെ അനുകൂലിക്കുന്നതിന് ഞാൻ ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുന്നതിനോട് ഞാൻ അനുകൂലിക്കുക.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ മലയാളികളെ നേരിട്ടും അല്ലെങ്കിൽ കേരളത്തിലുള്ള നമ്മുടെ ബന്ധുക്കളെയുമൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് SBS മലയാളം റേഡിയോയിൽ ഇപ്പോൾ നടക്കുന്നത്. മാതൃഭൂമി ഡൽഹി ബ്യൂറോ ചീഫ് എൻ അശോകൻ, ദീപിക അസോസിയേറ്റ് എഡിറ്റർ ജോർജ് കള്ളിവേലിൽ, കലാകൗമുദി ഡൽഹി റെസിഡന്റ് എഡിറ്റർ ശരത് ലാൽ എന്നിവരാണ് SBS മലയാളത്തിന്റെ സിഡ്നി സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ തിരികെ പോകാം. ശ്രീ ശരത്ലാൽ, താങ്കൾക്ക് ഇതിൽ ശ്രീ ജോർജ് കള്ളിവേൽ പറഞ്ഞതുപോലെ മധ്യകേരളത്തിൽ ഏറ്റവും അധികം വിദേശ മലയാളികൾ ഉള്ളതുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം വേണമെന്ന ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാളെ മുതൽ ഓരോ ജില്ലകളിലും ഓരോ വിമാനത്താവളം എന്ന ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇതേ നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരില്ലേ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്?
വികസനം എന്നത് ഒരു റേഷൻ കട തുടങ്ങുന്ന പോലെ വിമാനത്താവളം. ഓരോ ഗ്രാമത്തിനും റേഷൻ കട അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ രണ്ട് പഞ്ചായത്തിൽ ആവശ്യമാണ്, ഗ്യാസ് സ്റ്റേഷൻ. അതുപോലെ വിമാനത്താവളം വേണം എന്ന് പറയുന്ന ഭാഗത്തോട് യാതൊരു യോജിപ്പുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പത്തനംതിട്ട ജില്ലയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടാണെങ്കിൽ, അങ്ങനെ നോക്കിയിട്ടാണ് വിമാനത്താവളം വരുന്നത് എങ്കിൽ നമുക്ക് പത്തനംതിട്ടയിൽ ഒരു റെഫറണ്ടം നടത്തിയിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വികസനത്തിൻ്റെ പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രം വിമാനത്തിൽ അവിടെ റോഡുകളും കൊണ്ട് വേണമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രാഥമികമായ ചുമതല കൂടുതൽ റോഡുകൾ ഉണ്ടാക്കുക, കൂടുതൽ റോഡുകൾക്ക് സമീപം ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള വികസനം നടത്തുന്നതിന് പകരം ഇടുക്കിയിൽ വിമാനത്താവളം, കോഴിക്കോട് രണ്ടാമത്തെ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, കാസർഗോഡ് വിമാനത്താവളം, തിരുവനന്തപുരം വർക്കല വിമാനത്താവളം, പരുമൽ, ഈ രീതിയിലേക്ക് നമ്മളെ വികസന സ്വപ്നങ്ങൾ മാറുന്നത് മൊത്തത്തിലുള്ള കേരളത്തിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്.
എനിക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിദേശ യാത്രകൾ നടത്തുകയും ഏറ്റവും അധികം ഒരുപാട് വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുള്ള മൂന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരു നീതിയുക്തമായ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത്? കാരണം ഈ ഒരു പ്രശ്നങ്ങൾ ചർച്ചയിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ തന്നെ വിദേശത്ത് കാണുന്ന അവിടുത്തെ വികസന രീതി എങ്ങനെയാണെന്ന് നാട്ടിലേക്ക് കാണിക്കുന്നതിന് പകരം കൂടുതൽ നമ്മൾ അനാവശ്യ വിവാദങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ഇക്കിളിപ്പെടുത്തുന്ന വിവാദങ്ങളിലേക്കും കടന്നു പോകുന്നില്ലേ? ശ്രീ ശരത്ലാലിന് എന്താ തോന്നുന്നത്?
തീർച്ചയായും ഡിജു പറഞ്ഞ വളരെ വളരെ ഗൗരവമായ ചർച്ചയാണ്. കാരണം ഞങ്ങൾ വിദേശത്തുള്ള വികസനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളെ ഭരണാധികൾ, അപ്പം നമ്മളെ ഭരണം നിയന്ത്രിക്കുന്ന ആൾക്കാർ വിദേശങ്ങളിലെ മലയാളികളെ പണം മാത്രമേ വേണ്ടൂ, വിദേശ മലയാളികളെ പണം വേണം, സ്വീകരണം വേണം. മറിച്ച് വിദേശത്തിൽ വന്നു കണ്ട് അവിടുത്തെ ഗുണകരമായ മാതൃകകൾ തങ്ങളെ പരിമിതമായ റിസോഴ്സ് വെച്ച് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ മെൽബോണിൽ പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ മത്സ്യ മാർക്കറ്റ് കാണാൻ പോയി, ഞാനും അശോകനും ജോർജ് കള്ളിവേലും കൂടെ, കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ജമാൽ മണക്കാടനും. ജമാൽ മണക്കാടനെ ഞങ്ങൾ കൊണ്ടുപോയതാണ്, എങ്ങനെയാണ് മത്സ്യ മാർക്കറ്റ് വെള്ളം താഴെ ചെതറാതെ എങ്ങനെയാണ് ആ മത്സ്യ മാർക്കറ്റ് നടക്കുന്നത്. ഇതുമാതിരിയുള്ള ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വിദേശങ്ങളിൽ പോയിട്ട് അവിടെയുള്ള നല്ല കാര്യങ്ങൾ പകർത്തി റിസോഴ്സസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോക്താ എന്ന് ചിന്തിക്കണം. നമ്മളെ മെയിൻ പ്രശ്നം പണമില്ലായ്മയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് വിദേശ മലയാളികളുടെ അടുത്ത് പണമുണ്ട്. ഈ പണം നമ്മളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും റോഡുകൾ വികസിപ്പിക്കാനും കണ്ടെത്താൻ കഴിയണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
ശ്രീ ജോർജ് കളിവേൽ, ശരത് പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മ, നടപ്പാക്കാനുള്ള താല്പര്യമില്ലായ്മയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമാണോ ഒരുപക്ഷെ നമ്മൾ ജനങ്ങൾക്കും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലാണ്, നിങ്ങൾക്ക് പോലും ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലയിലുള്ള ഒരു ചിന്താഗതിയിൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മള് സിംഗപ്പൂർ പോയി നോക്കുക, അല്ലെങ്കിൽ കോലാലംപൂർ നോക്കുക, അല്ലെങ്കിൽ അമേരിക്കയിലെ വലിയ നഗരങ്ങൾ, ഇവിടുത്തെ സിഡ്നിയോ മെൽബണോ പോലുള്ള നഗരങ്ങൾ നോക്കുക, അവിടെയൊക്കെ നമ്മളെ വികസനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടോ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടോ അല്ല. അപ്പോൾ അതിന് അതിൻ്റെ പുറത്ത് രാഷ്ട്രീയമില്ല. വികസന കാര്യങ്ങളിലോ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലോ രാഷ്ട്രീയമോ മതമോ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതാരും അംഗീകരിക്കില്ല, പക്ഷേ യഥാർത്ഥത്തിൽ നടക്കാം. അല്ലെങ്കിൽ ഇതിനകത്തൊന്നും തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. പരിസ്ഥിതിയെ സ്നേഹിക്കേണ്ടതുണ്ട്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ശാസ്ത്രീയമായ ഒരു പഠനമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദീർഘദൂരമായ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയോ പ്ലാനിങ്ങോ നമുക്കില്ലാതെ പോകുന്നതും അതിനനുസരിച്ച് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നതുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പം കേരളത്തിനേക്കാളും കുറവ്, പകുതി പോലും ഇല്ലാത്ത, നാലിലൊന്ന് പോലും സ്ഥലമില്ലാത്ത ഡൽഹിയിൽ നമുക്കറിയാം, നൂറുകണക്കിന് ഫ്ലൈ ഓവറുകൾ, നൂറുകണക്കിന് എട്ട് ലൈൻ ഹൈവേകൾ ഒക്കെ വന്നു കഴിഞ്ഞു. 2.45 കോടി ജനങ്ങൾ ഡൽഹിയിലുണ്ട്. ഒരു കോട്ടയം ജില്ലയുടെയോ ഒരു എറണാകുളം ജില്ലയുടെയോ വലിപ്പമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ഇതേ സ്ഥലമില്ലാത്ത ഡൽഹിയിൽ എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിക്കാൻ പറ്റുന്നത്? ഇതിനേക്കാളേറെ ജനസാന്ദ്രതയുള്ള, ഇതിനേക്കാളേറെ സ്ഥലത്തിന് വിലയുള്ള, അപ്പം നമ്മളിതൊക്കെ ഒരു കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതിനെ ശരിയായ ജനങ്ങൾക്ക് അനുകൂലമായിട്ടില്ല. ഇത് പൊളിറ്റിക്സിന് എന്താകും, നമുക്ക് വോട്ട് ബാങ്കിൽ നമുക്ക് എൻ്റെ ആ മണ്ഡലത്തിൽ ജയിക്കാൻ ഇത് പറഞ്ഞാൽ ജയിക്കാമെങ്കിൽ ഞാൻ ഇതിനെതിരെ നിൽക്കും, അല്ലാതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ സമീപനത്തിലേക്ക് ജനങ്ങളെ മാറ്റിക്കൊണ്ട് വരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും തന്നെയാണ്. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് പഠിക്കുകയും ജനങ്ങളെ ശാസ്ത്രീയമായി നന്മകളെക്കുറിച്ച്, നമ്മുടെ ഭാവിക്ക് പറ്റുന്ന നന്മകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള, അതിനുള്ള ഒരു പോസിറ്റീവ് ജേർണലിസത്തിന് മുൻകൈ എടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. നമുക്കൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തി ഇനിയെങ്കിലും നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും, നാടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ജനങ്ങളുടെ വളർച്ചയാണ്, അത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാകണം. ഇക്കാര്യത്തിലൊന്നും ഒരു തർക്കവും എനിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.
ശ്രീ എൻ അശോകൻ, ഇതേ താങ്കളും ഡൽഹിയിൽ ഏറെ നാളായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഡൽഹിയിലെ ഏറ്റവും മുതിർന്ന മലയാളി മാധ്യമപ്രവർത്തകർ ഒരാളെന്ന രീതിയിൽ, ഡൽഹിയിലെ പോലും വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല, അതിന് പോലും ഈ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അമിതമായ പരിസ്ഥിതിവാദങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്നൊരു തോന്നൽ, അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ?
നേരത്തെ ജോർജ് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പുണ്ട്. ശരിയായ ഒരു ഡയറക്ഷൻ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാധ്യമങ്ങളും തന്നെ വളരെ ഈ മൊത്തം കൺഫ്യൂഷൻ്റെ നടുവിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് മാധ്യമങ്ങളും പെരുമാറുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് കേരളത്തിലെ 3 പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. SBS റേഡിയോയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിനും സംസാരിച്ചതിനും 3 പേർക്കും നന്ദി.
പ്രേക്ഷകരെ, മലയാളി പ്രേക്ഷകരോട് സംസാരിക്കാൻ അവസരം വന്നതിന് ദീജുവിനെ ഞങ്ങൾക്ക് നന്ദി. SBS റേഡിയോയ്ക്ക് 7 billion stories and counting. SBS Radio.